എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ള ആ ചിന്താ വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ബൈബിൾ സ്റ്റഡികൾ രാവിലെ ഈ സമയത്ത് നമുക്ക് എടുക്കാം.
And we want to base our study on those very familiar words of Jesus in Matthew 6, verse 33.
Mathayude suvishesham 6th adhyayathinte 33-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. ആ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂന്ന് ദിവസങ്ങളിലും നാം ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ
പോകുന്നത്.
ഈ വാക്യത്തിൽ ജാതികൾ അന്വേഷിക്കുന്നതും ദൈവത്തിന്റെ മക്കളായ നാം അന്വേഷിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസം അടിസ്ഥാനപരമായി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു.
The mark of a disciple of Jesus is that he is seeking what is written in Matthew 6:33.
മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്തോ അത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ലക്ഷണം.
I have to tell you the truth.
നിങ്ങളോട് ഞാൻ സത്യം പറയണമല്ലോ.
If you are not seeking the kingdom of God first and his righteousness, you are not a disciple of Jesus Christ. It doesn't matter which church you sit in.
നിങ്ങൾ എല്ലാത്തിനും മുമ്പ് ദൈവത്തിന്റെ രാജ്യം അവന്റെ നീതിയും അന്വേഷിക്കുന്നവരല്ലേ? നിങ്ങൾ ഏത് സഭയിലെ അംഗമാണെങ്കിലും നിങ്ങൾ ക്രിസ്തു ശിഷ്യനല്ല എന്നുള്ളതാണ് ആ സത്യം.
You can sit here for 50 years and you're not a disciple of Jesus if you don't seek God's kingdom and his righteousness first in your life.
നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സഭയിൽ 50 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് സംബന്ധിക്കുവാൻ കഴിയും, പക്ഷേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്വേഷണത്തിന്റെ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല.
I don't know about people's inner life.
ആളുകളുടെ ആന്തരിക ജീവിതത്തെ കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ.
But Jesus said by the fruit you shall know.
എന്നാൽ കർത്താവ് പറഞ്ഞല്ലോ ഓരോരുത്തരെയും അവന്റെ ജീവിതത്തിന്റെ ഫലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാവുന്നത്.
We don't need to see the roots of a tree to know whether it's a mango tree or a coconut tree.
ഒരു വൃക്ഷം കാണുമ്പോൾ അത് മാവാണോ തെങ്ങാണോ എന്ന് അറിയാൻ മണ്ണ് തുറന്ന് അതിന്റെ വേര് നാം പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ആ വൃക്ഷങ്ങളിൽ കായ്ക്കുന്ന ഫലം കൊണ്ട് നമുക്ക് അറിയാം അത് മാവാണോ തെങ്ങാണോ.
You don't have to do an internal operation to find out whether an animal is a pig or a cat.
ഒരു ജന്തു ഒരു പന്നിയാണോ ഒരു പൂച്ചയാണോ എന്ന് അറിയാൻ അതിന്റെ ആന്തരിക അവയവങ്ങൾ തുറന്ന് നാം പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ?
And by the external fruit, I have to say that the number of people in our churches are not disciples of Jesus Christ.
ഞാൻ ദുഃഖത്തോട് പറയട്ടെ, പല സഹോദരന്മാരുടെയും ജീവിതത്തിൽ നിന്ന് ഉളവാകുന്ന പ്രീണമാകുന്ന ഫലങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ തന്നെ വിവിധ പ്രാദേശിക സഭകളിലുള്ള ഒരു നല്ല മുഖ്യ സഹോദരന്മാരെയും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും അല്ല. മറ്റൊരു കുറച്ചുകൂടെ ഒരുപക്ഷെ അത്ഭുതം തോന്നുന്ന കാര്യം ഞാൻ പറയാം, യേശുവിന്റെ ശിഷ്യരല്ലാത്ത സഭാ മൂപ്പന്മാർ
നമുക്കുണ്ട്.
അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ഉടനെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സഹോദര അവരെ മൂപ്പന്മാരാക്കാൻ സഹോദരൻ എങ്ങനെ ധൈര്യം വന്നു?
Because in a class of 6-month-old children, 1-year-old is an elder.
അതിന്റെ കാരണം അതിന്റെ മറുപടി ഇങ്ങനെയാണ്, 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു കൂട്ടത്തിൽ 1 വയസ്സുള്ള ഒരാൾ അവർക്ക് മൂപ്പനാണ്
അഭിപ്രായം.
അറിയാം ഈ 1 വയസ്സുള്ള ആളും ആ നേതാവാണെങ്കിലും 6 വയസ്സുള്ള ആളിനെ പോലെ വസ്ത്രത്തില് മൂത്രം ഒഴിക്കുകയും വൃത്തിയുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്.
But we need somebody to lead the 6-month-old, so we put him there.
6 months പ്രായമായ കുഞ്ഞുങ്ങളെ മുൻപോട്ട് നയിക്കാനായിട്ട് അല്പം കൂടെ മുതിർന്ന ആരെങ്കിലും വേണമെങ്കിൽ അതുകൊണ്ടാണ് ഈ 1 വയസ്സുള്ള ആളിനെ അങ്ങനെ ഉള്ളത് എന്തതാക്കുന്നത് മൂപ്പനാക്കുന്നത്.
The sad thing is many of them don't seem to grow.
ദുഃഖകരമായ അതിദുഃഖകരമായ കാര്യം അവരിൽ പലരും മുൻപോട്ട് വളർന്ന് സ്ഥാപിക്കുന്നതേ ഇല്ല.
Why is that?
എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്?
Because they feel they know better than God.
ദൈവത്തെക്കാളും അധികം കാര്യങ്ങൾ അവർക്കറിയാം എന്നൊരു ചിന്ത എങ്ങനെയോ അവരുടെ ഉപബോധ മനസ്സിൽ വരുന്നു എന്നുള്ളത്.
മോസ്റ്റ് ബിലീവേഴ്സ് ഹാവ് മെറ്റ് ഫീൽ ദ that the best thing to do in life is seek a little bit of God's kingdom and earthly things at the same time.
ദൈവത്തിന്റെ കാര്യമല്പം ലോകത്തിന്റെ കാര്യമല്പം ഇത് രണ്ടും കൂടെ അന്വേഷിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള കാര്യം.
അവരുടെ
മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ട് എന്ന് തോന്നിപ്പോകാറുണ്ട്. ദൈവത്തിന്റെ രാജ്യം മാത്രം അത് മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടവും നഷ്ടവും ഒക്കെ വരും.
തീർച്ചയാണ്
യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം. ഒന്നാമത്തെ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ
സ്നേഹിക്കേണ്ടതാണ്.
ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് മുഴുവൻ ഹൃദയമാണ് സ്നേഹിക്കുന്ന പിന്നെ മറ്റേതെങ്കിലും സ്നേഹത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ
ഇടമുണ്ടാകുമോ?
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണെങ്കിൽ ജീവിത പങ്കാളി ഭാര്യയെ സ്നേഹിക്കാൻ പോലും പിന്നെ ഹൃദയത്തിൽ ഇടം കാണുകയില്ല.
But the wonderful thing is, if you love God with all your heart, you'll love your wife much better than if you try to love her in the corner of your heart.
അനുഭവമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ തന്റെ ഭാര്യയെ നേരത്തെ ഉള്ളതിലും പതിന് മടങ്ങ് സ്നേഹിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകും. തന്റെ ഹൃദയത്തിന്റെ ഒരു കോണില് ആ ഭാര്യയ്ക്ക് ഒരു ഇടമുണ്ടായി.
I love God with all my heart.
എന്റെ മുഴുവൻ ഹൃദയത്തോട് ഞാൻ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്.
No place in my heart for my wife.
എന്റെ ഹൃദയത്തില് എന്റെ ഭാര്യയ്ക്ക് ഒരു ഇടമില്ല.
What is the result?
അതിന്റെ ഫലം എന്താണ്?
I never get angry with my wife 365 days of the year.
എന്റെ ഭാര്യയുടെ വർഷത്തിലെ 365 ദിവസവും കോപിക്കാതെ ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നു.
I never raise my voice at her. I never get upset with her.
അവളോട് ഒച്ചയിടുവാനോ അവളുടെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് പെരുമാറ്റം കൊണ്ട് അസ്വസ്ഥനാകാതെ ഇരിക്കുവാനോ എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഫലം.
ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൺ എർത്ത്.
ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്നേഹിത എന്റെ ഭാര്യയാണ്.
ഐ ആം ടോട്ടലി ഫെയ്ത്ത്ഫുൾ ടു ഹർ.
അവളോട് ഞാൻ 100% വിശ്വസ്തനാണ്.
വൈ?
എന്തുകൊണ്ട്? എന്റെ ഹൃദയത്തിന്റെ ഒരു കോണിപ്പോലും ഇടം അവൾക്ക് ഇല്ലാതെ ദൈവത്തിന് എന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ഇടവും ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ
സാധിക്കുന്നത്.
എന്റെ ഹൃദയത്തിൽ പണത്തിന് ഒരു കോണിൽ പോലും ഒരു സ്ഥാനമില്ല.
I can stand before God and say this.
ദൈവത്തിന്റെ മുമ്പാകെ എല്ലാ കാണുന്ന കണ്ണുകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ ഹൃദയത്തിൽ പണത്തിന് ഒരു സ്ഥാനമില്ല.
For 46 years of my life, I have never run after money.
എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 46 വർഷത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. പണത്തിന്റെ പിന്നാലെ ഒരു ദിവസം പോലും ഞാൻ ഓടി.
When I gave my life to Christ, it was total.
ഞാൻ എന്റെ ജീവിതം കർത്താവിനായി കൊടുത്തപ്പോൾ അത് സമ്പൂർണമായ ഒരു അർപ്പണമായിരുന്നു.
I've gone through a lot of financial difficulties, especially in the early days of our marriage.
എന്റെ വിവാഹ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകൾ വിശേഷിച്ചും ഒത്തിരി സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി.
We've struggled a lot.
ഞങ്ങൾ ഒരുപാട് ഈ വിഷയത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടേണ്ടതായി.
But in my entire life, I've never been in debt, never borrowed money from people.
എന്നാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കടക്കാരനായിട്ടില്ല. ആരെങ്കിലും പണം കടം
വാങ്ങുവാനായിട്ടില്ല.
പിന്നീട് കൊടുത്തു തീർക്കാവുന്ന വരെ കടമായിട്ട് ഞാൻ ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല.
അതിന്റെ മണി അതിന്
എനിക്ക് പണം ഇല്ലെന്ന് വരികിൽ ഞാൻ ഒരു വസ്തു വാങ്ങിക്കത്തില്ല.
എന്റെ
ആവശ്യം എന്താണെന്നുള്ളത് തക്ക സമയം കർത്താവ് നൽകും എന്നത് ഉറപ്പെനിക്കുണ്ടായിരുന്നു.
I never cheated anyone.
ഞാൻ ആരെയും പണസംബന്ധമായ കാര്യം ഇതുവരെ ചതിച്ചിട്ടില്ല.
I sought God's kingdom and found exactly like it says here. Other things have been added to me.
ദൈവത്തിന്റെ മാർഗ്ഗമില്ലാത്ത ഈ വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ രാജ്യം ഞാൻ മുഴുവൻ ഹൃദയം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതോടുകൂടി ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കൊക്കെ കർത്താവ് എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നു.
I'm not saying that to boast, because I've got nothing to boast about.
അതൊരു സ്വയം പ്രശംസയായിട്ടല്ല സഹോദരന്മാരെ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല.
I made a lot of mistakes in my life.
എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്.
I've repented of them.
അതിനെ കുറിച്ചൊക്കെ ഞാൻ
അനുഭവിച്ചിട്ടുണ്ട്.
അതിൽ വലിയ അതിൽ നിന്നൊക്കെ വിലപ്പെട്ട പാഠങ്ങളും എനിക്ക് പഠിക്കുവാൻ
കഴിഞ്ഞു.
ഈ വചനം 100% സത്യമാണെന്ന് ഞാൻ സാക്ഷിക്കട്ടെ.
Verse 32 says there are things the Gentiles eagerly seek after.
32-ാം വാക്യത്തിൽ അതിനു മുമ്പുള്ള വാക്യത്തിൽ നമുക്ക് കാണുന്ന പോലെ ജാതികൾ അത്യധികം ജാഗ്രതയോടെ അന്വേഷിക്കുന്ന
കാര്യങ്ങളുണ്ട്.
ലോകത്തിലുള്ള ആളുകള് എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് അറിയാം.
മണി,
പണം,
പൊസിഷൻ,
സ്ഥാനമാനങ്ങൾ, ശക്തി, അധികാരം,
പ്ലെഷേഴ്സ്,
ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ,
സീക്കിംഗ് ഹോർഡൻസ്,
മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുവാൻ പ്രതികാരം ചെയ്യുവാനുള്ള വാഞ്ച,
ലേസിനെസ്,
അലസത,
many things like that.
അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളുമാണ് ജാതികൾ അന്വേഷിക്കുന്നത്.
When you seek after those things,
നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ
you're like the Gentiles.
നിങ്ങളും ജാതികളെ പോലെ തന്നെയാണ്.
We are to be different.
നാം വ്യത്യസ്തരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു.
My way of life must be different.
എന്റെ ജീവിത രീതി തികച്ചും വ്യത്യസ്തമായിരിക്കണം.
And the people who know you best are your children who live at home.
നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങളെ ഏറ്റവും അധികം നന്നായി അറിയുന്നത്. ഞാൻ സത്യമായി ആത്മാർത്ഥമായി നിങ്ങളോട് പറയട്ടെ,
I want to know what my children think of me more than anybody, any other human being on earth.
ഭൂമിയിലുള്ള മറ്റേത് വ്യക്തി എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ അധികം എന്റെ മക്കൾ, എന്റെ സ്വന്തം മക്കൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് അറിയാനാണ് എനിക്ക്
താല്പര്യം. Better than any human being.
എന്നോട് ഒരുമിച്ച് വർഷങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്കാണ് ഒന്നുള്ള മനസ്സാരേക്കാളും അധികം എന്നെ അടുത്തറിയാവുന്നത് എന്നുള്ളതാണ് എന്റെ
അടിസ്ഥാനം.
ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരായ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അന്വേഷണം, ജീവിതത്തെ കുറിച്ച് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം
എന്താണ്?
നിങ്ങളുടെ തിരിച്ചറിവായ മക്കൾക്ക് നിങ്ങളോട് പിതാക്കന്മാരായി നിങ്ങളോട് പറയാൻ കഴിയുമോ, അപ്പ എനിക്കറിയാം നീ ദൈവത്തിന്റെ രാജ്യമാണ് അന്വേഷിക്കുന്നത്. അമ്മേ എനിക്കറിയാം നീ കർത്താവിന്റെ രാജ്യമാണ് ഹൃദയം കൊണ്ട് ഏറ്റവും
അന്വേഷിക്കുന്നത്.
മറ്റൊരു കാര്യം നിങ്ങൾ മറന്നുപോയത് പല കുഞ്ഞുങ്ങളും, നമ്മുടെ പല കുഞ്ഞുങ്ങളും മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മെ കുറിച്ച് നല്ല അഭിപ്രായം പറയും, അവർ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്താൻ അവർ ആഗ്രഹമില്ലാത്തതുകൊണ്ട്
മാത്രമാണ്.
എന്നാൽ നിങ്ങൾ അവരോട്, നിങ്ങളുടെ മക്കളോട് ചോദിക്കുക, നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ അന്വേഷണങ്ങളെ കുറിച്ച് അവരെന്താണ്
ചിന്തിക്കുന്നത്?
എന്നാൽ അവർ ചോദിക്കുമ്പോൾ ശാന്തമായി സ്നേഹത്തോടെ ചോദിക്കണം. ഒരു കള്ളം പറയാൻ പറ്റുന്ന അവരെ പേടിപ്പിച്ച് ചോദിക്കല്ലേ? അങ്ങനെ നിങ്ങൾ ഹൃദയം തോന്നുന്ന അവരുടെ അഭിപ്രായം പറയാൻ നിങ്ങൾ അവസരം കൊടുത്താൽ നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു മറുപടി നിങ്ങളെ കുറിച്ച്
കിട്ടും.
നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ള ആളല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളെ കുറിച്ച് സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകുവാൻ
കഴിയും.
സഭയിൽ ഒരുപാട് കാപട്യമുണ്ട് എന്ന് ഞാൻ ദുഃഖത്തോട്
പറയുന്നത്.
ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്റെ കുടുംബത്തിലെ അംഗങ്ങളോ ഒരാരും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അവരുടെ അടുത്തേലും പറയാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. ഞാനത് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
Only to prove that God's word is true.
ദൈവത്തിന്റെ വചനം സത്യമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്
പറഞ്ഞത്.
അത് മാത്രമല്ല,
when we started building the church 30 years ago,
30 വർഷം മുൻപ് ഭാരതത്തില് കർത്താവിന്റെ സഭ പ്രാദേശിക സഭയുടെ തുടക്കമിട്ടപ്പോൾ,
I said, Lord, I want to prove in this country, in a poor country like India, whether Matthew 6:33 is true.
കർത്താവേ, നിന്റെ തിരുവചനമാണല്ലോ മത്തായി സുവിശേഷം 6:33 വചനവും, ഈ വചനം സത്യമാണെന്ന് ഒരു ദരിദ്ര രാജ്യമായി ഇന്ത്യയിൽ തെളിയിക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു.
So we will build our church without connecting ourselves with any foreign organization.
അതുകൊണ്ട് കർത്താവേ, സഭയുടെ പണി, സഭയുടെ പ്രവർത്തനം വേറെ ആരുമായിട്ട്, വേറെ ഒരു വിദേശ സംഘടനകളുമായി ബന്ധമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
And we would never send a report about our work to anybody.
മറ്റാർക്കും ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച്, സഭയെ കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ടുകൾ അയക്കില്ല എന്നും അന്ന് ഞങ്ങൾ
തീരുമാനം.
ഞങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ മറ്റാർക്കും കൊടുക്കുകയില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നു.
ഒരു ക്രിസ്തീയ മാസിക അനേക വർഷങ്ങളോളം നാം ബാങ്കിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഒരിക്കൽ പോലും ഒരിടത്തും സഭയുടെ ആവശ്യങ്ങളെ കുറിച്ച് യാതൊരു സൂചനയും നൽകിയിട്ടില്ല.
Because we wanted to prove if only God knows our need, will he provide it or not.
കാരണം ഞങ്ങൾ ഹൃദയമായി വിശ്വസിച്ചിരുന്നു അത് തെളിയിക്കപ്പെടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ദൈവം മാത്രം ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ മതി, അത് നൽകുവാൻ അവൻ വിശ്വസ്തനാണ് എന്ന്
തെളിയിക്കപ്പെടുക.
40 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഭൗതികമായ എന്റെ ജോലിയോട് വിടപറഞ്ഞത്.
And I've never sent a report about my life or my need to anybody in the world.
ലോകത്തിലുള്ള ആർക്കും ഇന്നേ ദിവസം വരെ അതിനുശേഷമുള്ളതായ എന്റെ കൃത്യജീവിതത്തെ കുറിച്ച് ശുശ്രൂഷയെ കുറിച്ച് ഞാൻ ഒരു ആവശ്യം പറഞ്ഞു അല്ലാതെയോ ഒരു കാര്യം അറിയിച്ചിട്ടില്ല.
We decided in 30 years we would never take an offering in any of our churches.
കഴിഞ്ഞ 30 വർഷമായിട്ട് നാം എടുത്ത മറ്റൊരു തീരുമാനം നമ്മുടെ ഒരു പ്രാദേശിക സഭയിലും നാം പരസ്യമായി സ്തോത്രകാഴ്ച എടുക്കുകയില്ല, പണപ്പിഴ നടത്തുകയില്ല. അങ്ങനെ മുഴുവൻ സഭയിൽ ഉണ്ടായിട്ടുള്ള സഭകൾ എല്ലാം തന്നെ ആ നിലയിൽ സ്തോത്രകാഴ്ച എടുക്കാത്ത മറ്റേതെങ്കിലും സമൂഹങ്ങളുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ.
നമ്മുടെ
എന്നോട് ഒരു സഭകൾ ഒരിക്കൽ പറഞ്ഞു അങ്ങനെ ഒരു സഭ ഉണ്ടെന്ന്. തന്നെ പറഞ്ഞു ആ സഭയിലും പരസ്യമായി തോക്കണിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ പാത്രമാർ വീടുകളിൽ പോകുമ്പോൾ ധാരാളം പണം അവർ കൈപ്പറ്റാറുണ്ട്. അത് ഒരു വഞ്ചനയല്ലേ? ഞാൻ എന്നാൽ ആ ബന്ധത്തിൽ മറ്റൊരു സത്യം കൊണ്ട് പറയാം, വീടുകളിൽ പോയി പണം ശേഖരിക്കുന്ന പാത്രമാരും നമുക്കില്ല.
We also decided that in all of our churches, nobody, no preacher would be paid from the offerings of the church.
മറ്റൊരു കാര്യം കൂടെ നാം ആരംഭത്തിലെ തീരുമാനിച്ചു. നമ്മുടെ ഒരു പ്രാദേശിക സഭയിലും ദൈവജനം ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരനും സഭയിൽ നിന്നും ഒരു രൂപ പോലും പ്രതിഫലം കൈപ്പറ്റുകയില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് ബാംഗ്ലൂരിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ധാരാളം ഇതുപോലെ കൂടുന്ന സമ്മേളനങ്ങൾ നാം
നടത്തിയിട്ടുണ്ട്.
നാം വന്നെടുത്ത ഒരു തീരുമാനമാണ് കോൺഫറൻസ് സംബന്ധിപ്പാൻ തരുന്നവരിൽ നിന്നും താമസത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഒരു രൂപ പോലും അവർ വാങ്ങിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തില് ഫിലിപ്പോസിനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്, 200 വെള്ളിക്കാശ് അപ്പം വാങ്ങിച്ചാലും ഈ പുരുഷാരത്തിന് അത് എന്ത്
മാത്രമുള്ളൂ.
യേശുവിന് മറുപടി നാം ഓർക്കുന്നുണ്ടോ? വിഷമിക്കുന്ന ഫിലിപ്പോസെ, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അതെന്റെ കയ്യിലോട്ട് തന്നാതെ ദൈവം സ്വർഗത്തിലെ ദൈവം ആവശ്യങ്ങൾ നടത്തുന്നവനാണ്. യേശുവിന്റെ വാക്കുകൾ സത്യമാണെന്ന് കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് രാജ്യമാണ് എന്ന് എനിക്കറിയാം.
സോ ഐ നോ ദാറ്റ് മാത്യു 6:33 ഈസ് ട്രൂ, നോട്ട് ഓൺലി ഇൻ മൈ ലൈഫ്, ഐ സീ ഇറ്റ് ഇൻ ദ ഫോർ വില്ലേജസ് ഇൻ തമിഴ്നാട്.
എന്റെ സ്വന്തം ജീവിതത്തിലെ കുടുംബകാര്യത്തിൽ മാത്രമല്ല, മത്തായി 6:33 ദൈവത്തിന്റെ വചനമായ സത്യമാണെന്ന് ഇന്ത്യയിൽ പോലും തെരഞ്ഞു രാജ്യത്തിലെ ഗ്രാമങ്ങളിലുള്ള സഭയിലെ കുടുംബങ്ങളില് ഈ സത്യം അനുഭവിക്കപ്പെട്ടു കഴിഞ്ഞു.
ഐ സീ ദാറ്റ് വെൻ പീപ്പിൾ സീക്ക് ഗോഡ്'സ് കിംഗ്ഡം ഫസ്റ്റ്, ഇറ്റ് ഗോസ് വെൽ വിത്ത് ദം ഇൻ എവരി ഏരിയ.
കർത്താവിന്റെ രാജ്യം മുൻപേ അന്വേഷിക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനമെടുത്ത് കഴിയുമ്പോൾ അവന്റെ ജീവിതം എല്ലാവരെയും ധന്യമാകുന്നു, നന്നായി പോകുന്നു എന്നുള്ളത് ദൈവത്തിന്റെ
സത്യമാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി, അവരുടെ പഠനം ഒക്കെ
അനുഗ്രഹിക്കപ്പെടും.
ഞാൻ കർത്താവിനോട് കർത്താവെ, ഞാൻ അങ്ങയുടെ കുടുംബം സഭയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഞാൻ എടുക്കുമ്പോൾ നീ എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കുമെന്ന്
എനിക്കറിയാം.
ചില സമയങ്ങളില് എന്റെ കുഞ്ഞുങ്ങൾ ദീർഘമായിരുന്ന സമയത്ത് വീട്ടിൽ നിന്നും 7 ആഴ്ച തുടർമാനമായിട്ട് ഞാൻ അകന്ന് താമസിക്കേണ്ട സമയം
വന്നിട്ടുണ്ട്.
ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ സാക്ഷ്യം പറയട്ടെ, ആ ഇടവേളകളിൽ ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് സ്വന്തത്തിലെ ദൈവം എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ, കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് അവരുടെ ആവശ്യങ്ങൾ
നിറവേറ്റി
അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ഉദവികൾ നൽകി ദൈവം വിശ്വസിച്ചു. ഈ കാര്യങ്ങളൊന്നും ഞാനല്ല ചെയ്തത്, എന്റെ പ്രാപ്തി കൊണ്ടല്ല
നടന്നത്.
എന്റെ പിതാവ് ജീവിച്ചിരുന്ന സമയത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു.
25 വർഷം
മുൻപ് നടന്ന ഒരു കാര്യമാണ്.
ഞാന്
കർത്താവിനെ മാത്രം ആശ്രയിച്ച് ജോലി വിട്ട് ഒരു നിലപാടെടുത്തിരുന്ന ആ സമയത്ത് എന്റെ പിതാവിനോട് പറഞ്ഞു മോനെ, നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴാണ് അവർ വളർന്നു വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് വർദ്ധിക്കുമ്പോൾ നീ ആകെ പ്രതിസന്ധിയിലാകും എന്ന് പറഞ്ഞു മറക്കരുതെന്ന് പറഞ്ഞു.
I said, Dad, I stop seeking God's kingdom now. I find it difficult even when they're in school.
Yeah, and I heard about it. Daddy, kathaam vilajyam anvekshikana gari nyana ippad enne kunyinga schoolil padikkunna ee kaalathu njan ippa nirthi vechal ippa thanne enne kaaryam prashnathilagu.
But if I seek God's kingdom first,
enna devathinte rajyam njan onnavu anvekshikka,
my financial needs increase, God forsakes me.
ിക്കുന്ന എന്റെ ആവശ്യങ്ങൾ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവനെ ഉപേക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം സത്യമായിരിക്കില്ല.
അങ്ങനെയാണെങ്കിൽ
സ്വർഗത്തിൽ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതും
ചെയ്യാറില്ല.
സാക്ഷ്യം പറയട്ടെ, സ്വർഗത്തിൽ ഒരു ദൈവം ഉണ്ട്, അവൻ നമ്മുടെ പിതാവാണ്. അവന്റെ വചനം
സത്യമാണ്. നിങ്ങളുടെ
ജീവിതകാലം കൊണ്ട് എന്താവശ്യമായിക്കൊള്ളട്ടെ ഈ പിതാവിനെ നിങ്ങൾക്ക്
ആശ്രയിക്കാം.
നിങ്ങളെ പോലെ എന്നെ പോലെ നിങ്ങൾ 46 വർഷം വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറി കഴിയുമ്പോൾ
ഐ ഹോപ് യു ബി ഏബിൾ ടു ജസ്റ്റിഫൈ you sought God's kingdom first and all the other things were added.
നിങ്ങൾക്കും എന്നെ പോലെ സാക്ഷ്യം പറയുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യമാണ് ഈ വർഷങ്ങളൊക്കെ ഈ അന്വേഷിച്ചെന്ന് വരികയാണ്. നിങ്ങളുടെ മറ്റാവശ്യങ്ങളെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തന്നു, ഇപ്പോൾ സമൃദ്ധിയാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം പറയുവാനാണെന്ന് കഴിയും.
Somebody asked me,
ഒരിക്കലും ചോദിച്ചു,
so brother Dad, you must be living from all the royalties you get from all your books.
സഹോദര, നീ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതിനൊക്കെ കിട്ടുന്ന റോയൽറ്റീസ് ഉണ്ടല്ലോ, പ്രതിഫലം എഴുത്തുകാരുടെ പ്രതിഫലം, അത് ധാരാളം പണം കാണുമല്ലോ, അതുകൊണ്ടായിരിക്കുന്നല്ലോ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാനെന്ന സഹോദരനോട് പറഞ്ഞ സഹോദര, എന്റെ പുസ്തകങ്ങളൊക്കെ ക്രിസ്ത്യൻ പെർമിഷൻസ് ചർച്ച് ബാംഗ്ലൂരാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു രൂപ പോലും അതിന്റെ പ്രതിഫലമായി ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങത്തുമില്ല.
എന്റെ
ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിശ്വസ്തനായ പിതാവ് എനിക്ക് സ്വർഗത്തിൽ ഉണ്ട്.
We don't trust him enough. That's why we don't care for
him. നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ, വേണ്ടവണ്ണം ആവശ്യത്തിന് നാം ഈ പിതാവിനെ വിശ്വസിച്ച് ആശ്രയിക്കുന്നില്ല
എന്നുള്ളതാണ്. James 1:7, if you don't trust him, don't expect to get anything from him.
യാക്കോബ് പുസ്തകം 1:7 ഏഴാം വാക്യത്തിൽ നമ്മോട് പറയുന്നത് എന്താണ്? സംശയിക്കുന്നവൻ, അവനെ വേണ്ടവണ്ണം വിശ്വസിക്കാത്തവൻ കർത്താവിൽ നിന്ന് ഒന്നും
പ്രാപിക്കുകയില്ല.
എന്നാവശ്യത്തിൽ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തെ വേണ്ടവണ്ണം പരിപാലിക്കണമെന്നുള്ളതാണോ നിങ്ങളുടെ
അന്വേഷണം?
അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ രാജ്യം മുൻപേ അന്വേഷിക്കാൻ
തുടങ്ങുക.
ഭാവിയുള്ള നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റപ്പെടും എന്നുള്ളതാണോ നിങ്ങളുടെ
മനസ്സിലെ?
അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, കർത്താവിന്റെ രാജ്യം അന്വേഷിക്കാൻ
തുടങ്ങുക.
ആത്മീയമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് നന്നായി വരണം എന്ന് നിങ്ങൾ
ആഗ്രഹിക്കുന്നുണ്ടോ?
നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയും വേഗത്തിൽ വീടിനെ പ്രാപിച്ച് കർത്താവിന്റെ ശിഷ്യരാകണം എന്നതാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ രാജ്യം മുൻപേ
അന്വേഷിക്കുക.
കർത്താവ് പറഞ്ഞ വാക്ക് സത്യമാണ്. മറ്റേ കാര്യങ്ങൾ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ദൈവം
ചേർത്തത്
നമ്മുടെ ജീവിതത്തില് പ്രാഥമികമായ കേന്ദ്രസ്ഥാനം കർത്താവിനുള്ളതാണ്. അവൻ നിങ്ങൾ രണ്ട് സ്ഥാനം കൊടുത്ത് തൃപ്തിപ്പെടുകയാണെങ്കിൽ അവന് ഒരു സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുകയില്ല എന്നുള്ള സത്യം ഇനി രാവിലെ ഞാൻ വിളിച്ചു
പറയാം.
നിങ്ങളുടെ വിവാഹിതരായ സഹോദരന്മാരെന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഭാര്യയല്ലാതെ മറ്റൊരു സഹോദരിക്ക് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് അവിടെ പറഞ്ഞു കിട്ടുന്നൊന്നുമില്ല വീട്ടിലുണ്ട്. അങ്ങനെയാണ് എത്ര ദിവസം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിൽ
താമസിക്കും?
നിങ്ങളുടെ ഭാര്യ അങ്ങനെ ഒരു സാഹചര്യത്തില് ഗുഡ്ബൈ പറഞ്ഞിട്ട് പോകുമെങ്കിൽ ദൈവം രണ്ടാം സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവത്തിനുള്ള തുടങ്ങി സത്യത മറന്നു പോയത്, ഒന്നുകിൽ അവൻ ജീവിതത്തിന്റെ കേന്ദ്ര സ്ഥാനം അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സന്ധികളിൽ ആവശ്യത്തിന്റെ സമയത്ത് കർത്താവിനെ അവിടെയുള്ളതായി നിങ്ങൾ എന്തുകൊണ്ടാണ് അനുഭവിക്കാൻ
കാരണം
നാളുകൾക്ക് മുന്നേ നിങ്ങൾ ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കാതെ അവന് വീട്ടിൽ നിന്നും നിങ്ങൾ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് നിങ്ങൾ പ്രതിസന്ധിയിൽ അവനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ
കഴിയും.
സഹോദരങ്ങളെ അനുഭവിക്കുവാനുള്ള നിമിഷങ്ങൾ ഇപ്പോഴാണ്. ദൈവത്തിന്റെ രാജ്യം ഹൃദയത്തിൽ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത്
കൊണ്ടുവരിക.
ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്ന ഒരു പദം നമ്മൾ അറിയിക്കാറുണ്ടെങ്കിൽ നമുക്ക് വേണ്ടവണ്ണം മനസ്സിലാകുന്നില്ല. ഒന്നാം നൂറ്റാണ്ടില് ദൈവത്തിന്റെ വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് അത് വളരെ പരിചയമുള്ള
പദമായിരുന്നു.
രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രാജാവ് ആധിപത്യം എവിടെയൊക്കെ പുലർത്തുന്നു അതാണ് അവന്റെ രാജ്യം. ഇന്ന് രാജ്യം എന്നുള്ളതിന് പകരം നാം ഭരണം, ആധിപത്യം, ഗവൺമെന്റ് എന്നുള്ള പദമാണ്. ഇന്ത്യയുടെ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്രാജ്യം എന്നല്ലല്ലോ നാം പറയാറുള്ളത്. ഭാരതം എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആണ്, അത് ഭരണമാണ്.
സോ the word here is seek the government of God in your life first.
കർത്താവിന്റെ വാക്കുകളെ നാം ഇന്നത്തെ ഇന്നത്തെ അന്തരീക്ഷത്തിന് അനുയോജ്യമാകണം. ഇങ്ങനെ എത്തിക്കൂടാതെ നമുക്ക് പറയാൻ കഴിയും, ദൈവത്തിന്റെ അധികാരം, അവരുടെ പരമാധികാരം
ഒന്നാമതായിട്ടെ.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഭരണം നടത്തുവാൻ ദൈവത്തെ അനുവദിക്കുക, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ തന്നെ നൽകുവാൻ
നിങ്ങളുടെ
ജീവിതത്തിൽ ആരെ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ
പ്രതിഷ്ഠിക്കുമെങ്കിൽ
പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഇനി ചിന്തിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഒരു പക്ഷേ സഹോദരന്മാരായ ചെറുപ്പക്കാരനെ ഞാൻ പറയട്ടെ, ലോകത്തിലെ സൗന്ദര്യ റാണികളെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവം നൽകിയില്ല എന്ന്
പറയാം.
നിങ്ങൾ അങ്ങനെ കണ്ടാലും ദൈവത്തിന് ദൈവത്തോട് നന്ദി പറയണം. കാരണം അങ്ങനെയുള്ള സൗന്ദര്യപത്രമുള്ളവർ നിങ്ങളുടെ ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതം നിങ്ങൾക്ക് ദുസ്സഹമായി
തീരും.
നിങ്ങൾ അല്പം ശ്രദ്ധിക്കുന്ന ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ അറിയാം, കർത്താവിന്റെ മക്കളായിട്ട് ആത്മാർത്ഥമായി ജീവിക്കുന്ന പലരും അത്ര വലിയ
സൗന്ദര്യമുള്ളവരുമാണ്.
കാഴ്ചയ്ക്ക് വളരെ സുന്ദരിമാരായിരിക്കുന്ന സുന്ദരന്മാരൊക്കെ സിനിമാ ലോകത്തും ലോകത്തിന്റെ മേഖലയിലൊക്കെ ദൈവം എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? കർത്താവിന്റെ മക്കൾ ദൈവത്തിന്റെ പ്രാതിനിധ്യത്തിലെ ലോകത്തിലേക്കും സുന്ദരന്മാരും സുന്ദരിമാരും ആക്കാനുള്ള
എന്തുകൊണ്ടാണ്?
നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന മണിയുടെ പ്രകാരം ഇസ്രയേലിന് ദൈവം നൽകിയതായിരിക്കുന്ന സമാഗമന കൂടാരം അത് ലോകത്തിലേക്കും മനോഹരമായ ഒരു ഒരു ഇടമാക്കാനുള്ള
എന്തുകൊണ്ടാണ്?
ഭാഗ്യമായി നോക്കിയാൽ തലശ്ശുതോലിന്റെ കറപ്പ് മനസ്സ് മടുപ്പിക്കുന്ന ഒരു വിരൂപമായ ഒരു 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 ആലയമായിരുന്നു
സമഗ്രമുള്ളതായിരുന്നു.
എന്നാൽ നാം ദൈവം പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് പഠിപ്പിച്ചാൽ മനോഹരമായിരിക്കുന്ന സ്വർണത്തിന്റെ അല്ലെങ്കിൽ പണികളുടെ ചിത്രത്തെയും ഒക്കെയുള്ള മനോഹരമായിരിക്കുന്ന ഒരിടമായിരുന്നു
കൂടാരം.
വായിക്കുന്നത് രാജകുമാരി കർത്താവിന്റെ കാന്ത അകത്ത്
സൗന്ദര്യമുള്ളവരാണ്.
സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ ഭരണമാണ് ജീവിതത്തിലെ ജോലി ആഗ്രഹിക്കുന്നവരില് അകത്ത് സൗന്ദര്യം നിറഞ്ഞ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ജീവിത പങ്കാളിയായി കർത്താവ്
നൽകും.
വർഷം മുൻപ് അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കർത്താവിലേക്ക് തന്നു.
That is what a large reason for why my ministry is what it is today.
ഇന്ന് ഏതെങ്കിലും ഒരു ശുശ്രൂഷ കർത്താവിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നെങ്കിൽ, അതിന്റെ ഒരു പ്രധാന കാരണം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആന്തരിക സൗന്ദര്യമുള്ള ഒരു സഹോദരിയെ കർത്താവ് എന്നോട്
കൂട്ടിച്ചേർത്തുന്നതാണ്.
ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെന്ന് വരികയില്ല. ലോകത്തിൽ ഏറ്റവും അധികം ശമ്പളമുള്ള, ഏറ്റവും അധികം സമൃദ്ധിയെ കഴിയാൻ ഇടയാകുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല കർത്താവ് നിനക്ക് തരുന്നത്. അങ്ങനെ നിങ്ങളെ സമൃദ്ധമായ ഒരു നിലയിലേക്ക് നടത്തിയാൽ നിങ്ങൾ കൃത്യജീവിതത്തിൽ വഴിതെറ്റിപ്പോയി
വരാം.
അത് മാത്രമല്ല, നിങ്ങളുടെ കൃത്യജീവിതത്തിന് വഴി വിളിക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ മക്കൾ പോലും ആത്മീയതയിലേക്ക് വരാതെ വഴി തെറ്റിപ്പോയെന്ന് വരാം. അത്തരത്തിലുള്ളതായിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും ഉത്തമമായിരിക്കുന്ന തൊഴിൽ ജോലിയായിരിക്കും കർത്താവ് നിങ്ങൾക്ക്
നൽകുന്നത്.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ അധികാര ഭരണം നടക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഇതിന്റെ പ്രായോഗിക വശം എന്താണ്? റോമാലേഖനം 14 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമെങ്കിൽ,
this rule of God is described here in verse 17.
റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ദൈവത്തിന്റെ ഈ ആധിപത്യം ഭരണത്തെ വിവരിക്കുന്നതായി നമുക്ക് കാണുവാൻ.
It says, seek the kingdom of God first.
ദൈവത്തിന്റെ രാജ്യം മുമ്പേ അന്വേഷിക്കുക എന്ന് യേശു പറഞ്ഞ വാക്യത്തെ
അർത്ഥമാണ്
നമ്മൾ എന്താണ് ഒന്നാമത്
അന്വേഷിക്കേണ്ടത്.
പന്നീടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഭക്ഷണവും പാനീയവും അല്ല ദൈവരാജ്യത്തിന്റെ പ്രാഥമിക
അന്വേഷണം.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്,
if you want to seek God's kingdom first, you've got to make sure that eating and drinking and clothing are not primary in your life.
നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം ഒന്നാമത് അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും വസ്ത്രം ധരിക്കുന്നതും അല്ല ഒന്നാമത്തെ കാര്യം എന്ന് നിങ്ങൾ
കണ്ടെത്തണം.
നമ്മുടെ വസ്ത്രധാരണത്തിനായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ടോ അധികം പണം വ്യയം ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന് അടിമയാകാതിരിക്കുക ഏറ്റവും ആവശ്യമാണ്. പല ക്രിസ്ത്യാനികളും ഭക്ഷണപ്രിയരാണ്, ഭക്ഷണത്തിന്റെ അടിമകളാണ് എന്ന് ഞാൻ പറയട്ടെ.
Kingdom of God is not eating and drinking.
ദൈവരാജ്യം ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അല്ല.
That's why I would recommend for all believers to learn to fast once in a while.
പലപ്പോഴുമൊക്കെ ഭക്ഷണം വെടിഞ്ഞ് ഉപവാസത്തോടെ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ എല്ലാ ദൈവമക്കളെയും ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ.
Don't have to tell anybody when you do it.
നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്യപ്പെടുത്തണമെന്നില്ല.
ഫാമിലി മെമ്പേഴ്സ് ഓഫ് കോഴ്സ് നോ.
നിങ്ങളുടെ ഭാര്യയോ വീട്ടിലുള്ളവരോ അറിഞ്ഞെന്ന് വരാം. എന്നാൽ ഏറ്റവും നല്ലൊരു ആത്മീയ ശിക്ഷണമാണ്
ഉപവാസം.
കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ ഓർക്കുക, ഭൂതങ്ങൾ നിങ്ങൾ കീഴ്പ്പെടുന്നത് അവർ പുറത്താകുന്നത് ഉപവാസത്താലും
പ്രാർത്ഥനയാലുമാണ്.
നാം ഉപവാസത്തോടെ ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥന സമയത്ത് ചെലവഴിക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾക്ക്
പരിഹാരമാണ്.
നിങ്ങൾ ഉപവസിച്ചേ മതിയാകും എന്നുള്ള ഒരു കൽപ്പന പുതിയ നിയമത്തിലില്ല.
You can go to heaven without fasting.
ഞാൻ നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ മനസ്സിൽ ചോദ്യമുള്ളവരോട് പറയാം, നിങ്ങൾ ഉപവസിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും.
But when you get there, you may have a lot of regret about why you didn't do it on earth.
എന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പറ്റിയാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ബാക്കി ഉണ്ടായിരിക്കും. ഭൂമിയിലായിരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഉപവാസത്തോടെ കർത്താവിനെ അന്വേഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ നിന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ചിലർ പറയുമായിരിക്കും, കർത്താവെ ഇനി ഇവിടെ അങ്ങ് ഉപവസിച്ചോളാം, ഒരു പ്രയോജനമില്ല. അവിടെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അത് തന്നെ
കാരണം
നിങ്ങൾ നിശ്ചയമായി നഷ്ടബോധത്തോടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ അതുകൊണ്ട് ഒന്നാമത്തെ നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് അറിയാമോ? ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അല്ല. ദൈവത്തിന്റെ ആധിപത്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് വരികയും നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഭൗതികമായ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അടിമത്തത്തിൽ നിങ്ങൾ
സ്വതന്ത്രരാകും.
ശക്തിയും സഹായവും കൂടാതെ നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കൈവരിക്കാൻ സാധ്യമല്ല.
Romans 14:17
രണ്ട് കാര്യങ്ങൾ എതിരായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ ഒഴിവാക്കണമെന്നും എന്താണ് അതിൽ ഉള്ളതെന്നും
പറഞ്ഞിട്ടുണ്ട്.
മത്തായി 6 നാം വായിച്ച 31 വാക്യത്തിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കർത്താവ് പറഞ്ഞു, ജാതികൾ അന്വേഷിക്കുന്നതിലെ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ അന്വേഷിക്കരുത്, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞതുപോലെ. ജാതികൾ എന്താണ് അന്വേഷിക്കുന്നത്? ഞങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതൊക്കെയാണ് ജാതികൾ അന്വേഷിക്കുന്നത്. ആ കാര്യങ്ങളോട് ഇട പറഞ്ഞു, ദൈവത്തിന്റെ രാജ്യം ഒന്നാമത്
അന്വേഷിക്കുക.
ജീവിതത്തിൽ മറ്റ് ഭൗതിക കാര്യങ്ങളിൽ എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ആവശ്യത്തിന് നൽകുവാൻ
ദൈവവിശ്വസ്തനാണ്.
അതേ കാര്യമാണ് കാണുന്നത്, ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും അല്ല ദൈവരാജ്യത്തിന്റെ
ഒന്നാമത്.
അതിനോടുകൂടി നാം ലിസ്റ്റിൽ പല കാര്യങ്ങളും ചേർക്കുവാൻ കഴിയും. ഭക്ഷണവും പാനീയവും മാത്രമല്ല, നല്ല വസ്ത്രം, വിവാഹം, ജോലി, ഈ കാര്യങ്ങളൊന്നുമല്ല ദൈവരാജ്യം. പിന്നെ അതിന്റെ ക്രിയാത്മകമായ വശത്ത് എന്താണ് ദൈവരാജ്യം? ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഒന്നാമത് പറയുന്നത് അത് നീതിയാണ്, രണ്ടാമത് അത് സമാധാന
വശമാണ്,
മൂന്നാമത് പരിശുദ്ധാത്മാവിനുള്ള ഈ മൂന്ന് കാര്യങ്ങളും നീതിയും സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിനുള്ള
അനുഭവം.
ഞാൻ പറയുന്നത് മാനുഷിക തലത്തിലുള്ളതായിരിക്കുന്ന ഒരു നീതിയുണ്ട്, മാനുഷികമായ ഒരുതരം സമാധാനമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും അയൽരാജ്യമായ പാകിസ്ഥാനും ഒക്കെ സംഭാഷണത്തിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുതരം വെടിനിർത്തലിന്റെ
സമാധാനമുണ്ട്,
മാനുഷികമായ തലത്തിലുള്ള ഒരുതരം സന്തോഷമുണ്ട്. ചില ക്രിസ്തീയ സമ്മേളനങ്ങളിലൊക്കെ നാം സംബന്ധിച്ചിട്ടുള്ളതെന്ന് അറിയാം, കൈകൾ കൊണ്ടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ പറഞ്ഞ് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന
ഒരനുഭവം.
സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്നതല്ല. റോഡിൽ കൂടെ ഒരാള് എപ്പോഴും ഇങ്ങനെ തിരിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് വരികയില്, എപ്പോഴും നിങ്ങൾ എന്ത് വരെ നിങ്ങൾ എന്ത് വിചാരിക്കും, എന്തോ കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനം എപ്പോഴും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല നമ്മോട് പറയുന്നത്, പിന്നെ കർത്താവ് എപ്പോഴും സന്തോഷിക്കും.
സോ all of this is in the Holy Spirit. It's very different from earthly righteousness, peace and joy.
നമ്മദൈവവിശ്വസിക്കണം, നീതിയും സമാധാനവും സന്തോഷവും ഇതെല്ലാം പരിശുദ്ധാത്മാവിലുള്ള ഒരു അനുഭവമാണ്, മാനുഷിക തലത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളല്ല.
So let's look at these one by one.
ഈ മൂന്ന് കാര്യങ്ങളും ഓരോന്നായി നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം.
First of all, what is divine righteousness?
എന്താണ് ദൈവികമായിരിക്കുന്ന നീതി? ദൈവികമായ നീതി എന്ന് പറഞ്ഞാൽ എന്താ?
You know, earlier on in chapter 9, he says that the Gentile, verse 30, 9:30, who did not pursue righteousness, attained righteousness, which is by faith. But Israel, pursuing a law of righteousness, did not arrive at that law because they didn't pursue it by faith.
ഈ ലേഖനത്തിൽ തന്നെ മുൻപുള്ള അധ്യായത്തിൽ ഒൻപതാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ നാം കാണുന്നതിലാണ് നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ച വിശ്വാസത്താൽ. എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രയേൽ ആ പ്രമാണത്തിൽ എത്തിയില്ല.
എന്തുകൊണ്ടാണ്
വിശ്വാസത്താൽ അത് അന്വേഷിക്കാതെ പ്രവൃത്തികളാൽ നീതി അന്വേഷിച്ചത് കൊണ്ട് ഇസ്രയേൽ അത്
എത്തിയില്ല.
ഈ നീതിക്ക്, ദൈവത്തിന്റെ നീതിക്ക് രണ്ട് വശങ്ങളുണ്ട് എന്ന് നാം
കാണുന്നത്.
ദൈവത്തിന് നാം സ്വീകാര്യരായി തീരുന്ന ഒരു നീതിയുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം.
The purpose of the law was to teach Israel, no matter anything, you try all your life, you can never attain God's standard.
ദൈവിസ്രയേൽ ന്യായപ്രമാണം നൽകിയപ്പോൾ എന്റെ ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചാലും നീതിയോട് ചെയ്താലും നിങ്ങൾക്ക് എന്റെ മുമ്പാകെ നീതി
വന്നതാകുമെന്ന്.
അതുകൊണ്ട് തന്നെയാണ് മോശ മുഖാന്തരം ദൈവിസ്രയേലിലെ 10 കൽപ്പനകൾ നൽകിയപ്പോൾ അതിൽ 9 കൽപ്പനകൾ ബാഹ്യമണ്ഡലത്തിൽ നമുക്ക് അനുസരിക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷെ 10-ാമത്തെ കൽപ്പന ആന്തരികമായിരുന്നു, മറ്റാരെയും കാണുവാൻ
കഴിയും.
ആദ്യത്തെ 9 കൽപ്പനകളും അല്പം ശ്രദ്ധിച്ചാൽ, മനസ്സുവെച്ചാൽ എല്ലാ മനുഷ്യർക്കും അനുസരിക്കാൻ
കഴിയുന്നതാണ്.
സത്യദൈവം, ഏക സത്യദൈവം മാത്രം
ഉണ്ടായിരുന്നില്ല.
അവന്റെ നാമം വൃഥാരിക്കരുത്. വിഗ്രഹങ്ങൾ
ഉണ്ടാക്കരുത്.
ശബത്തിനെ സൂക്ഷിക്കുവാൻ
ഉത്സാഹിക്കുക.
നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുക. Don't commit
adultery.
Don't
murder.
Don't
bear false witness.
കള്ളസാക്ഷ്യം പറയരുത്.
All of them are good.
ഈ കത്തങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അനുസരിക്കാവുന്നതേ ഉള്ളൂ.
എന്നാൽ
ഒടുവിലത്തെ കൽപ്പന,
നിന്റെ
ഹൃദയത്തിൽ മോഹിക്കരുത് എന്നുള്ള കൽപ്പനയിലേക്ക് വരുമ്പോൾ
നിങ്ങളുടെ
ഭാര്യ, അയൽക്കാരന്റെ ഭാര്യയോ
എങ്കിൽ
നീ കാണുന്ന നിന്റെ അയൽക്കാരന്റെ മകളെയോ
നിങ്ങളുടെ
അയൽക്കാരന്റെ മകളെന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ വെളിയിൽ തെരുവിൽ പുറത്ത് കാണുന്ന ഏത് പെൺകുട്ടിയും അയൽക്കാരന്റെ മകളാണ്. ആ കൽപ്പന, ആ ഭാഗം അനുസരിച്ചിട്ടുള്ള ആരെങ്കിലും
അവിടെ
കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരന് അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. നിങ്ങളുടെ അയൽക്കാരൻ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു, നിങ്ങൾക്ക് വകുപ്പ് വേണം.
നിങ്ങൾ
പോയി ആ ഫ്രിഡ്ജ് അവരില്ലാത്തപ്പോ മോഹിച്ചിട്ടുണ്ടെന്നും വരുന്നില്ല. അത് വേറെ
കൽപ്പനയാണ്.
അത് നിങ്ങളുടെ
എനിക്കറിയാം.
ആ നിങ്ങൾക്ക് ഇനി കാണുമ്പോഴുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം അത്രേ
ഉള്ളൂ.
ദൈവത്തിന്റെ ആ മിതമായ മാനദണ്ഡങ്ങൾ ഉന്നതമാണെന്ന്
ചോദിക്കാതെ
ആർക്കും സൂക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുള്ളതായിരിക്കുന്ന ഈ കൽപ്പനകളൊക്കെ ദൈവം എന്തിനാണ് നൽകിയത്? ഒറ്റ കാരണമേ
ഉള്ളൂ.
എനിക്ക് ഈ കൽപ്പനകൾ പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് തന്റെ ജനത്തെ കൊണ്ട് സമ്മതിപ്പിക്കുവാനാണ് ദൈവം
നൽകിയത്.
ദൈവത്തിന് ഈയൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ഈ അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരു കൽപ്പനയും കൂടെ നൽകിയിരിക്കെ തന്നെ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അഭിനയിക്കുന്ന ഭാവിക്കുന്ന എത്രമേലുണ്ടെന്നും
അറിയരുത്.
സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, മറ്റ് ഒൻപത് കൽപ്പനകളും പാലിക്കുക എന്നെ സമയത്തോളം സാധ്യമായിരുന്നു. എന്നാൽ മോഹിക്കരുത് എന്നൊരു കൽപ്പന മുന്നിൽ വന്നപ്പോൾ ഞാൻ പരാജയം സമ്മതിച്ചിട്ടുള്ള അവർ സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ്
അംഗീകരിച്ചത്.
ഇവിടെ ഇരിക്കുന്നവരിൽ സത്യസന്ധയുള്ളവർ
ഭാഗ്യവാന്മാർക്കും
ഞാൻ പറയാം, നാം ദൈവങ്ങളായതിനു ശേഷം, ക്രിസ്ത്യാനികളായതിനു ശേഷം അന്ന് മുൻപുണ്ടായിരുന്ന പരമാർത്ഥ സത്യസന്ധത പലർക്ക് കൈമോശം വരികയാണ്, നഷ്ടമാകുകയാണ്. നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ മോഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ബോധ്യം നൽകിയാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? അറിയാമോ? അങ്ങനെയുള്ളവരുടെ അതായത് ഞാൻ മോഹിച്ചൊന്നുമില്ല, നിന്റെ സൃഷ്ടി വൈഭവം മഹത്വം ഞാൻ ഇങ്ങനെ അഭിനന്ദിക്കുകയായിരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നല്ലേ. അപ്പൊ നീ നല്ല നല്ല സൃഷ്ടി ബോധമുള്ളവനാണ്, നീ അത്
അഭിനന്ദിക്കുന്നത്.
ദൈവാനുവാദം വരും. ദൈവത്തിന്റെ എന്റെ സൃഷ്ടിയെ നീ ഇങ്ങനെ പുകഴ്ത്തി അഭിനന്ദിച്ച് ഇങ്ങനെ
നോക്കിക്കൊണ്ടേയിരിക്കുക.
പക്ഷെ ദൈവം ഒരു ഉന്നതയും കൂടെ പറയും, ഈ അഭിനന്ദനം ഒടുവിൽ നിങ്ങളെ നരകത്തിൽ
കൊണ്ടെത്തിക്കും.
യേശുവിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. യേശു പറഞ്ഞു, മോഹിക്കുന്ന കണ്ണാളനെ കൊള്ളെങ്കിൽ സഹോദര സഹോദരി ആ കണ്ണി ചൂടിനെടുത്ത് എഴുതി കളയുവാനാണ് യേശു
പറയുന്നത്.
അതിനുള്ള ശക്തി, അത് ചെയ്യുവാൻ മോഹിക്കാൻ ഇരിക്കുവാനുള്ള ശക്തി നമുക്കില്ല. ആ കാര്യം നാം സത്യസന്ധതയോടെ നാം യേശു
പറയുക.
ലോകത്തിലുള്ള മറ്റെല്ലാ മതങ്ങളുടെ മനസ്സിലായിട്ടില്ലാത്ത ഒരു സത്യം
പറയാതെ
ആളുകൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്.
You mean this good man of another religion got us sent into hell?
ലോകത്തിലെ മറ്റൊരു മതത്തിലെ തന്മാർക്ക് നിഷ്ഠയുള്ള ഒരു നല്ല മനുഷ്യൻ അവനെ നീ നരകത്തിൽ വിടുമെന്നാണോ നീ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ദൈവം നൽകി വിശ്വസിച്ച കൽപ്പനകളിൽ പത്താമത്തെ മോഹിക്കരുത് എന്നുള്ളത് അവൻ അനുസരിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും പറയും, അതിനെ കുറിച്ച് എനിക്ക് ഉറപ്പൊന്നുമില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്, മറ്റു കർത്തങ്ങളെല്ലാം അനുസരിച്ചിട്ട് ഒരു കർത്തനെ അനുസരണങ്ങൾ ഉണ്ടായാൽ എല്ലാം അനുസരിക്കാത്തവരെ പോലെയാണ്.
അവർ
നിങ്ങൾ പാത്രം പാൽ ചൂടിച്ചിരിക്കുന്ന പാത്രത്തില് പാല് ചോർന്നു പോകാൻ എത്ര ദ്വാരം വേണം അതിനകത്ത്? എത്ര ദ്വാരം വേണം? പത്ത് ദ്വാരം ഉണ്ടെങ്കിലേ പാല് ചോർന്നു പോകുന്നുള്ളൂ.
അതെ,
ഒരു ദ്വാരം ഉണ്ടെങ്കിലും പാല് കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും ഈ പത്ത് ചക്രങ്ങളിൽ ഒന്ന് ലംഘിച്ചാൽ എന്ന്
പറയുന്നത്.
എല്ലാം ചോർന്നു പോകും, ബാക്കിയൊന്നും കാണുകയില്ല. ദൈവത്തിന്റെ മുമ്പാകെ നീതിമാനാരുമില്ല, ഒരുത്തൻ പോലും.
That's why God freely gave us righteousness in Jesus Christ.
അതുകൊണ്ടാണ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ സൗജന്യമായി ദൈവം നീതി നമുക്ക് നൽകുന്നത്.
There's no question of one being better than the other.
ഒരാൾ മറ്റൊരാളെക്കാളും മെച്ചമായിരിക്കുന്ന പ്രശ്നമേ ഇല്ല.
രണ്ട്
പാത്രങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ട് ഭാവികളുടെ ചിത്രം.
മനുഷ്യരുടെ പ്രേണിക്കുള്ള
ഒരാള് സാമാന്യം നല്ല തന്മാർക്ക് ജീവിതം
നയിച്ചത്,
ബാല്യം മുതൽ തന്നെ വളരെ നല്ല നിലയുള്ള ജീവിതം
നയിച്ചത്,
ജീവിതത്തിൽ ഇതുവരെയും 9 കൽപ്പനകളും വളരെ കൃത്യമായി
അനുസരിച്ചത്.
ഒറ്റ കൽപ്പനയുള്ള 10-ാമത്തെ കൽപ്പനയുടെ വിഷയത്തിൽ മാത്രം
ഏഴ് അനുസരിക്കാൻ കഴിയും.
എന്നാൽ രണ്ടാമത്തെ പാത്രം, രണ്ടാമത്തെ മനുഷ്യൻ, അവൻ ചെയ്യാവുന്ന സകല പാപങ്ങളും ചെയ്തു, കൊലപാതകം, വ്യഭിചാരം എല്ലാം ചെയ്തു. 10 കൽപ്പനകളിലേക്കാണ്. ഈ രണ്ടില് ഏത് വ്യക്തിയാണ് ഏറ്റവും കുറച്ചുകൂടെ നല്ല ആള്? മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിശ്ചയമായും ഞാൻ ആദ്യം പറഞ്ഞ പാത്രം, ആദ്യം പറഞ്ഞ വ്യക്തിയാണ് കുറച്ചുകൂടെ
മെച്ചം.
ഞാൻ ദൈവം പറയുന്നത് രണ്ട് പാത്രം ഒരുപോലെ, ഒരു ദ്വാരമുള്ള ഒരു പാത്രവും 100 ദ്വാരമുള്ള വേറൊരു പാത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സമയത്തിന്റെ
വ്യത്യാസം.
രണ്ട് പാത്രങ്ങളിലും പാൽ പിടിച്ചാൽ
തോന്നുന്നു,
അല്പസമയം കഴിഞ്ഞ് നോക്കിയ രണ്ടും ശൂന്യമായി. നിങ്ങൾ പറയുമായിരിക്കും ഒരു ഹോളുള്ള നിലവാരത്തില് മറ്റേ 100
ഹോളുണ്ടെങ്കിൽ
ഈ രണ്ട് പാത്രങ്ങളും ഒരുപോലെ പ്രയോജനരഹിതമായി തീരുന്നത് എങ്ങനെയാണ്?
That is the stupidity of believers who live a very good life, thinking that they are better than somebody else who lived a terribly wicked life.
വളരെ മെച്ചമായ പാപകരമായ ജീവിതം നയിച്ച മറ്റൊരാളെ നോക്കിയിട്ട് സാമാന്യം നല്ല നിലയുള്ള ഒരു ജീവിതം നയിച്ചവർ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ് ഈ പാത്രം എന്തുകൊണ്ട്
കൊള്ളാത്തതായിട്ട്.
എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർ, ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ ദൈവത്തിന്റെ രക്ഷ നിങ്ങൾ വേണ്ടവണ്ണം ആസ്വദിക്കാത്തതിന്റെ കാരണം ഞാൻ
പറയാം.
സന്തോഷം സദാ പതിവ് ഹൃദയത്തെ ഭരിക്കാൻ
എന്തുകൊണ്ടാണ്?
നിങ്ങളുടെ സ്വന്തം നീതിയുടെ ചില ബാക്കി ഇനിയും ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ല.
നീതിയുടെ
അങ്കി പിതാവായി നിങ്ങളെ ധരിപ്പിച്ചിരിക്കെ തന്നെ ആ അങ്കിയില് നിങ്ങളുടെ നീതി എന്ന് പറയുന്ന പഴയ തുണിയുടെ ഒരു കണ്ട ഒരു കഷണം കൂടെ നിങ്ങൾ ചേർത്ത്
തുന്നിയിരിക്കുക.
നിങ്ങളുടെ വസ്ത്രത്തെ യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ വസ്ത്രം ചീന്തി പോകുവാൻ നീതിമന്ത്രത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്ത് നിങ്ങളുടെ നീതിയുടെ തുന്നിച്ചേർത്ത കഷണമാണ്. ഞാൻ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു, ഹീനമായ പാപങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. വീണ്ടും നിന്ന് പ്രാർത്ഥിച്ചാൽ, എന്നാൽ അതിനു മുൻപ് അനിഷ്ട ഭാവിയായി ഏറ്റവും ഹീനമായി ജീവിച്ചവരാൾ വീണ്ടും ജനിച്ചു, ആ വ്യക്തിയേക്കാൾ നിങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആളാണെന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ
ചിത്രം. Person was dying of cancer in Bangalore.
ബാംഗ്ലൂരിലൊരിക്കൽ ക്യാൻസർ രോഗം ബാധിച്ച് മരണത്തിനായൊരാളെ സന്ദർശിക്കാൻ പോയ ആ കാര്യം ഞാൻ
ഓർക്കുന്നു.
ആ പ്രായമുള്ള സഹോദരിയായിരുന്നു, അവരെ ഞാൻ അതിനു മുൻപ് കണ്ടിട്ടില്ലായിരുന്നു.
I told her, do you know that you're not better in God's eyes than the worst prostitute in Bangalore?
ഞാന് ആ പ്രായമുള്ള ആ സ്ത്രീയോട് സഹോദരിയോട് ഇങ്ങനെ ചോദിച്ചു, നിനക്കറിയാമോ ബാംഗ്ലൂരിലുള്ള ഏറ്റവും പാവനിയായ വ്യഭിചാരണിയായ സ്ത്രീയെക്കാളും നീ ഒന്നുകൊണ്ടും മെച്ചമല്ല എന്ന് നിനക്കറിയാമോ? എന്റെ ചോദ്യം കേട്ടപ്പോ തന്നെ അവൾ അമ്മ എന്നു, ഇത് എന്താ ചോദ്യമാണ്? അവൾ ഉടനെ തന്നെ പറഞ്ഞു, ദൗത്യം പറഞ്ഞു അത്ര മോശമൊന്നുമല്ല ഞാൻ എത്രയും വർഷം എനിക്ക് ആരും തോന്നുന്ന സമയത്തൊക്കെ പള്ളി പോകുന്ന
ആളായിരുന്നു.
എന്നാൽ ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ മാറ്റി പറയുന്നില്ല. ബാംഗ്ലൂരിലെ ഏറ്റവും ധീരപാതിയേക്കാണ് നീ ഒന്നുകൊണ്ടും മെച്ചപ്പെട്ട ആളെന്ന്
സംഭവിക്കും.
ആ സത്യം ഇന്ന് ദൈവം കാര്യം നീ അംഗീകരിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ
കഴിയും.
ആ സത്യം അംഗീകരിക്കാൻ നിനക്ക് താഴ്ന്നില്ലെങ്കിൽ എനിക്ക് നിനക്കായിട്ടൊരു സന്ദേശമില്ല എന്ന് ഞാൻ
പറഞ്ഞു.
അവൻ നീതിമാരെ അന്വേഷിച്ചല്ല മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് എന്ന് യേശു പറഞ്ഞു. ആ സ്ത്രീക്ക് പ്രായമുള്ള ആ മാതാവിന് ഈ സത്യം അംഗീകരിപ്പാൻ മനസ്സിലായിരുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം രോഗത്തിന്റെ കാഠിന്യത്തിൽ അവൾ ലോകത്തോട് വിട പറഞ്ഞു. ആ വനിത ആ സ്ത്രീയെ നരകത്തിലേക്കാണ് പോയതെങ്കിൽ അതിന്റെ കാരണം അവൾ ഭാഗ്യായിരുന്നു എന്നുള്ളതല്ല. ദൈവത്തിന്റെ മുമ്പാകെ അവരുടേതായിട്ടുള്ള ഒരു നീതിയും അവർക്ക് കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്നുള്ള പരമാർത്ഥം അംഗീകരിപ്പാൻ അവർക്ക് മനസ്സില്ലാതെ പോയി.
There is a song in English, Rock of Ages, clap for me, where one line says, "Nothing in my hand I bring, simply to thy cross I
bring." ഒരു പാവയെ നിന്നെ ഞാൻ മറയുന്നു എന്നുള്ളതായിരിക്കും ആ പഴയ കൃത്യ തീർത്ഥത്തിൽ ഒരു വരി ഇങ്ങനെയാണ്, വെറും കൈയായി ഞാൻ അങ്ങ് നിന്റെ മുൻപാകെ നിൽക്കുന്നു എന്നുള്ള
ആശയം. Have a wonderful experience of salvation.
സ്വന്തമായിരിക്കുന്ന നീതിയുടെ തനിപോലും കൊണ്ടുവരുവാൻ മനസ്സില്ലാതെ വെറുതെയോട് വരുന്നവർക്ക് പ്രത്യാശയ്ക്ക്
പറയുന്നു.
നീതിയുടെ അങ്കി അവരെ അവരെ മുഴുവനായിട്ടും ഉദർപ്പിക്കുന്ന ദൈവത്തിന്റെ നീതിയുടെ അങ്കി അവർ പൂർണ്ണമായും
ദൈവനീതിയാണ്.
നീതി എന്ന് പറയുന്നത് അതാണ്.
Remember the story Jesus said in Matthew chapter 20 about people who were invited to a wedding garden, to a wedding.
മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു വിവാഹ സഭയ്ക്ക് ക്ഷണം കിട്ടിയവരെ കുറിച്ച് യേശു പറയുന്നുണ്ട്.
All the beggars were invited.
ഭിക്ഷക്കാരായിരിക്കുന്നവരെയും അതിനായിട്ട് ക്ഷണിച്ചു.
One man came along with a sundar mithai.
Aa chana kittadil oraal nalla maanyamaaya vastram dharichu oru vekku suitil vannu kaanu.
And all the beggars were given this brand new wedding, the white wedding garment that the king had given at the gate to everybody who came.
Ve oru vekku pangalikku vanna ellavarkkum vivaha pandalinte praveshana kavadathil ella bhikshakarkkum rajaavu veliye kalyana vastram nalgi.
All the beggars with dirty torn clothes, they said, "This is great, that's all right, filthy clothes are covered, wonderful."
Mudinna keevi naanina vastrangalave maatchide parayan nalla alleki nete pudhiya vastram ikkathile ee vishayakka sandhichirayiru.
Man the suit and tie, he said, "I think mine is actually a little better than that."
എന്നാല് ഇവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് സൂട്ട് ധരിച്ച് നല്ല മാന്യനായിട്ട് വന്ന ഒരു സ്നേഹിതൻ ഒരു ഒരു അതിഥി വിചാരിച്ചു ഈ വിവാഹത്തിന്റെ ആവശ്യമില്ല എന്റെ സൂട്ട് തന്നെ നല്ല വെട്ടി തിളങ്ങുന്ന
സൂട്ട്
അത് ഈ ഭിക്ഷക്കാരൻ എന്റെ കാര്യത്തിൽ മേലോണം അവർക്കിപ്പം വസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് ഇനി മാറേണ്ട ആവശ്യമില്ല. അവര് അവന്റെ സൂട്ടിലും കയ്യിലും ഒക്കെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. രാജാവ് വന്ന് അതിഥികളെ ഒക്കെ നിരീക്ഷിച്ചപ്പോൾ
ബാംഗ്ലൂരിലായിരിക്കുന്ന
നല്ല വസ്ത്രം വെണ്ണയുള്ള വസ്ത്രം ധരിച്ചാണ് എല്ലാ അതിഥികളും ഇരിക്കുന്നത്. ഒരാൾ ഒഴിച്ചു വന്നത് അവനെ വെളിയിലെത്തി കളഞ്ഞു എന്നാണ് നാം
പറയുന്നത്.
ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഒരു
കാര്യം
നാം സാമാന്യ നല്ല മനുഷ്യരാണെന്നുള്ള ബോധമുള്ളിൽ ഉള്ളപ്പോൾ തന്നെ കഥാവിന്റെ നീതി എളിമയോടെ വന്ന് ധരുകയായി വാങ്ങുന്നവർക്കാണ് ദൈവം ആ നീതി
നൽകുന്നത്.
അത് ഒന്നാമത്തെ ചുവട്. അവിടെ നിന്ന് ആ നീതിയുടെ പങ്കാളികളായി തീരുവാൻ നമുക്ക് കഴിയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ചുവട് പോകാൻ കഴിയും. അതുകൊണ്ട് നാം എന്താണ് ഒന്നാമതായി അന്വേഷിക്കുന്നത്?
സ്വീകരിക്കുന്നു.